പാഠം 8. നമുക്ക് വേണ്ടി മരിച്ച ഈശോ. മനുഷ്യരക്ഷയ്ക്കായി ബലിയാകുവാനുള്ള സമയമെടുത്തു എന്ന് മനസ്സിലാക്കിയ ഈശോ പതിവായി താൻ പ്രാർത്ഥിക്കുവാൻ പോകുന്ന ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഈശോയുടെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. അത്രമാത്രം മനോവേദന ഈശോ അനുഭവിച്ചു. എന്നിട്ടും പാനപാത്രം മാറ്റിക്കൊടുക്കാനല്ല, സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള ശക്തി നൽകാനാണ് പിതാവ് തിരുമനസ്സായത്. യൂദാസിൻ്റെ വഞ്ചന. 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസ് ഈ സമയം ഈശോയെ പിടിക്കാനായി ഒരു ഗണം പടയാളികളെയും സേവകരെയും കൂട്ടി അവിടേക്ക് വന്നു. ഈശോയെ ഒറ്റിക്കൊടുക്കാൻ നേരത്തെ നൽകിയിരുന്ന അടയാളമനുസരിച്ച് യൂദാസ് മുൻപോട്ട് ചെന്ന് ഈശോയെ ചുംബിച്ചു. ഈശോ ചോദിച്ചു, യൂദാസേ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? ഈശോ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. പടയാളികൾ ഈശോയെ പിടിച്ച് ബന്ധിച്ചു. പത്രോസ് തള്ളി പറയുന്നു, അവർ ഈശോയെ ബന്ധിച്ച് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അകലെ കൂടി ഈശോയെ അനുഗമിച്ചിരുന്നു. തണുപ്പായിരുന്നതിനാൽ നടുമുറ്റത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ പത്രോസും കൂടി. അവനെ കണ്ട് ഒരു പരിചാരിക, ഇവനും അവനോടുകൂടെയായിരുന്നു എന്നു പറഞ്ഞു. എന്നാൽ പത്രോസ് അത് നിഷേധിച്ച്, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്നു പറഞ്ഞു. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിലൊരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യൻ അവരോടുകൂടെയായിരുന്നു, ഇവനും ഗലീലിയക്കാരനാണല്ലോ. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. പീലാത്തോസിന് മുൻപിൽ നിർത്തപ്പെട്ട ഈശോയ്ക്കെതിരെ 3 ആരോപണങ്ങളാണ് അവർ കൊണ്ടുവന്നത്. ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഇത് കേട്ട പീലാത്തോസ് ഈശോയോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? ഈശോ പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. ഈശോ നിരപരാധിയാണെന്നും അസൂയ നിമിത്തമാണ് അവർ ഈശോയെ ഏൽപ്പിച്ചു കൊടുക്കുന്നതെന്നും മനസ്സിലാക്കിയ പീലാത്തോസ് ഈശോയെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചു. പെസഹ തിരുനാളിൽ ഒരു തടവുകാരനെ മോചിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. അതനുസരിച്ച് പീലാത്തോസ് ചോദിച്ചു, യഹൂദരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടെയോ? എന്നാൽ ഈശോയെ ക്രൂശിക്കാനും ബറാബാസിനെ മോചിപ്പിക്കാനും ജനം മുറവിളി കൂട്ടി. തൻ്റെ പ്രയത്നം ഫലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുൻപിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അനന്തരം പീലാത്തോസ് ബറാബാസിനെ മോചിപ്പിക്കുകയും ഈശോയെ ചെമ്മട്ടികൊണ്ടടിപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഈശോയെ പരിഹസിക്കുന്നു. പടയാളികൾ ഈശോയെ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിലേക്ക് കൊണ്ടുപോയി. അനന്തരം അവിടുത്തെ വസ്ത്രങ്ങൾ മാറ്റി ഒരു ചെമ്മന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ടൊരു മുടിയുണ്ടാക്കി ശിരസിൽ വെച്ചു. വലത്തു കൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. പിന്നീട് അവർ അവിടുത്തെ മുൻപിൽ മുട്ടുകുത്തി, യൂതന്മാരുടെ രാജാവെ, വന്ദനം എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അവിടുത്തെ കരുണത്ത് അടിച്ചു. അനന്തരം ഞാങ്ങണയെടുത്ത് ശിരസിലടിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു. കാൽവരി യാത്ര. ഈശോ കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് പോയി. വഴിമധ്യേ പടയാളികൾ ഈശോയെ വീണ്ടും വീണ്ടും മർദ്ദിച്ചുകൊണ്ടിരുന്നു. ഈശോ വഴിയിൽ വെച്ച് മരിച്ചു പോയാലോ എന്ന് ഭയന്ന് കുരിശ് ചുമക്കാൻ കിരേനക്കാരനായ ശിമയോനെ നിയോഗിച്ചു. വഴിയരികിൽ അവിടുത്തെ കണ്ട് കരഞ്ഞുകൊണ്ട് നിന്ന സ്ത്രീകളോട് ഈശോ പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. ഈശോ കുരിശിൽ മരിക്കുന്നു. ഗാവുൽതായിലെത്തിയപ്പോൾ പടയാളികൾ ഈശോയെ കുരിശിൽ കിടത്തി കൈകളും കാലുകളും ആണികൊണ്ട് കുരിശോട് ചേർത്ത് തറച്ച് കുരിശുയർത്തി. പടയാളികൾ അവിടുത്തെ വസ്ത്രങ്ങൾ നാലായി പങ്കിട്ടെടുത്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നതിനാൽ അതാർക്ക് ലഭിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിച്ചു. കുരിശിൽ കിടന്നപ്പോഴും ഈശോയെ പടയാളികളും ജനങ്ങളും പരിഹസിച്ചു. കുരിശിൽ നിന്നിറങ്ങി വരാൻ വെല്ലുവിളിച്ചു. ഈശോയാകട്ടെ എല്ലാം സഹിച്ചു. 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. ഏകദേശം 9 മണിക്കൂറായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അപ്പോൾ സൂര്യൻ ഇരുണ്ടു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ദേവാലയത്തിലെ തിരിശീല നടുവേ കീറി. ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഈശോ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചു. ഈശോയുടെ മരണം നമുക്ക് രക്ഷയും പാപമോചനവും നേടിത്തന്നു. ഇന്ന് നമ്മൾ പാപം ചെയ്യുമ്പോഴെല്ലാം ഈശോയെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും ഒരുക്കിയ കാസയും പീലാസയും വഹിച്ചുകൊണ്ട് കാർമ്മികൻ അൾത്താരയുടെ മധ്യത്തിലേക്ക് വരുന്നത് ഈശോയുടെ കാൽവരി യാത്രയെ അനുസ്മരിപ്പിക്കുന്നു. തുടർന്ന് കൈകൾ കുരിശാകൃതിയിൽ പിടിച്ച് കാർമ്മികൻ പ്രാർത്ഥിക്കുന്നു. ഇത് ഈശോയുടെ കുരിശുമരണത്തെ സൂചിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം നമുക്കായി മരിച്ച ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖവെള്ളി. ഈശോയുടെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ദുഃഖവെള്ളി അഥവാ പീഡാനുഭവ വെള്ളി. വിവിധ അനുഷ്ഠാനങ്ങളോടെയാണ് സഭ ഈ ദിനം ആചരിക്കുന്നത്. പീഡാനുഭവ വായന, കുരിശുവണക്കം, കയ്പുനീര് കുടിക്കൽ, കുരിശിൻ്റെ വഴി, പരിഹാര പ്രദക്ഷിണം എന്നിവ ദുഃഖവെള്ളി ആചരണത്തിൻ്റെ ഭാഗങ്ങളാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചത് ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തന്നെ തന്നെ കുരിശിൽ ബലിയായി അർപ്പിച്ചുകൊണ്ട് ഈശോ രക്ഷ നേടിത്തന്നു. പാപത്തിൻ്റെ വഴികളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് ഈ രക്ഷയുടെ ഫലം നമുക്കും അനുഭവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഓർമ്മയാചരിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്ത മിശിഹായെ, ആ ദിവ്യരഹസ്യങ്ങളുടെ ഫലം അനുഭവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നമുക്ക് പാടാം ഗാനം.
നിത്യപുരോഹിതനാം നാഥ, മർത്യനു ബലിയായി തീർന്നവനെ, മഹിതം നിന്നായാസനമൻ മനസ്സിൽ പ്രീതി വളർത്തുന്നു. ദൗർബല്യത്തിൻ പര്യായം മർത്യതയെന്നു ഗ്രഹിക്കുന്നിൻ, തിരുസന്നിധിയിൽ വന്നണയും പാപിക്കഭയം നൽകണമേ.
കവിത.
നിത്യപുരോഹിതനീശോയെ നിന്നെ താണു വണങ്ങുന്നു, മർത്യനു മോചനമേ കാന്തി കുരിശിൽ ബലിയായി തീർന്നല്ലോ. നിന്നുടനായാസനമെന്തും ഭീതി നിറയ്ക്കും നിൻ മനസ്സിൽ, ദുർബലനാമി പാപിയിൽ നിൻ കരുണാമാരി പൊഴിക്കണമേ.
ദൈവവചനം വായിക്കാം, വിവരിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. വഴി കാട്ടാൻ ഒരു തിരുവചനം. പിതാവേ, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യം. നമുക്ക് പ്രവർത്തിക്കാം. 4 സുവിശേഷങ്ങളിലൂടെയും പീഡാനുഭവരംഗം പരിശോധിച്ച് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഉച്ചരിച്ച 7 വാക്യങ്ങൾ കണ്ടെത്തി എഴുതുക. എൻ്റെ തീരുമാനം: എനിക്ക് വേണ്ടി മരിച്ച ഈശോയ്ക്കെതിരായി പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപയ്ക്കായി എന്നും ഞാൻ അവിടുത്തോട് യാചിക്കും.